2020 May 19 ചൊവ്വാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ 5 പേജിൽ നിന്ന് നമ്മുടെ രാജ്യം ലോക മാതൃക. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ എഴുതിയ ലേഖനം. ഒരു രാജ്യത്തുണ്ടാകുന്ന പ്രതിസന്ധി ആ രാജ്യത്തെ ഉന്നത നേതൃത്വത്തെ പലതരത്തിലാണ് പരീക്ഷിക്കുന്നത്. COVID-19 ഒരു വെല്ലുവിളിയായും മുന്നറിയിപ്പായും കാലേകൂട്ടി തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചു. ദുർഘടഘട്ടങ്ങളിൽ വ്യക്തികളുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടും എന്നൊരു ചൊല്ലുണ്ട്. നേതൃത്വത്തിലും ഇതുപോലെ തന്നെയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളാണ് ഏറ്റവും മികച്ചതിനെയും അല്ലാത്തതിനെയും വേർതിരിക്കുന്നത്. ആഗോളതലത്തിൽ തന്നെ COVID-19 എന്നത് എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും ഒരു അഗ്നിപരീക്ഷയായിരുന്നു. ഈ പരീക്ഷയിലാകട്ടെ നമ്മുടെ രാജ്യവും പ്രധാനമന്ത്രിയും ഒരുപോലെ ലോകത്തിന് തന്നെ മാതൃകയായി മാറിയിരിക്കുകയാണ്. ഈ വൈറസിനെതിരെ ആത്മാർത്ഥമായി പോരാടുക മാത്രമല്ല ഭാരതീയർ ചെയ്യുന്നത്. കോവിഡിന് ശേഷമുള്ള ഒരു ലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനായി തങ്ങളുടെ കഴിവിന്റെ പരമാവധി നൽകാനുള്ള കഠിന ശ്രമത്തിൽ മുഴുകിയിരിക്കുകയാണ് അവർ. സ്വയം പര്യാപ്തമായ ആത്മനിർഭർ ഭാരതിനായുള്ള ആഹ്വാനവും അതിന് തുടർച്ചയായി 5 ദിവസം കൊണ്ട് സ്വീകരിച്ച വിവിധങ്ങളായ നടപടികളും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി ഓർമ്മിക്കപ്പെടും എന്ന് തീർച്ച. വെല്ലുവിളിക്ക് മുന്നിൽ അടിയറവ് പറയാതെ ആഗോള വിതരണക്രമത്തിന്റെ ഉടച്ചുവാർക്കലിൽ വലിയ പങ്കുവഹിക്കാൻ തയ്യാറായിരിക്കുക എന്ന പ്രചോദനാത്മക സന്ദേശം ഓരോ ഭാരതീയന്റെയും ആത്മാഭിമാനത്തെയാണ് വർദ്ധിപ്പിച്ചത്. നമ്മുടെ രാജ്യപുരോഗതിയുടെ ചാലകശക്തികളായ കുടിയേറ്റ തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ, പാവപ്പെട്ടവർ എന്നിവർക്കായി നിരവധി ആശ്വാസ നടപടികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു രാഷ്ട്രം ഒരു റേഷൻ കാർഡ് പദ്ധതി, കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള സൌജന്യ ഭക്ഷ്യധാന്യ വിതരണം, മുദ്രാ പദ്ധതിക്ക് കീഴിൽ ചെറിയ വായ്പകൾ എടുത്തവർക്കുള്ള പലിശ സഹായം, വഴിയോര കച്ചവടക്കാർക്കായി അടിയന്തര പ്രവർത്തന മൂലധനം, ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്കായി കൂടുതൽ വിഹിതം, ആരോഗ്യ സൌഖ്യ കേന്ദ്രങ്ങളുടെ ശക്തിപ്പെടുത്തൽ തുടങ്ങി നിരവധി നടപടികളാണ് പുതിയ സാമ്പത്തിക പാക്കേജിന് കീഴിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. രാജ്യത്തെ SME കൾക്ക് ഈടില്ലാതെ കുറഞ്ഞ പലിശ നിരക്കിൽ 3 ലക്ഷം കോടി രൂപയുടെ വായ്പാ ലഭ്യത ഉറപ്പാക്കാനുള്ള പദ്ധതി ഈ മേഖലയ്ക്ക് വലിയ തോതിൽ ഗുണം ചെയ്യും. കാർഷിക മേഖലയിൽ അടുത്ത കാലത്തായി ഉണ്ടാകുന്ന പരിഷ്കാരങ്ങളെ പല കാർഷിക വിദഗ്ധരും സ്വാതന്ത്ര്യത്തിന്റെ നിമിഷങ്ങളോടാണ് ഉപമിക്കുന്നത്. ഉൽപാദകരും ഉപഭോക്താക്കളും ഒരുപോലെ ചൂഷണം ചെയ്യപ്പെടുന്ന, ഇടനിലക്കാർ ലാഭം കൊയ്യുന്ന ഒരു കാർഷിക വിപണന സമ്പ്രദായമാണ് നിലവിൽ നമ്മുടെ രാജ്യത്തുള്ളത്. എന്നാൽ അവശ്യ സാധന നിയമത്തിൽ വരുത്തിയ ഭേദഗതികൾ, തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ തങ്ങൾക്കിഷ്ടമുള്ളവർക്ക് വിൽക്കാൻ കർഷകർക്കുള്ള സ്വാതന്ത്ര്യം, ഫാം ഗേറ്റ് അടിസ്ഥാന സൌകര്യ വികസനത്തിനായി 1 ലക്ഷം കോടിയുടെ നിക്ഷേപം, കാർഷിക വ്യവസായ രംഗങ്ങളെ സംയോജിപ്പിക്കൽ തുടങ്ങിയ നിരവധി നടപടികളിലൂടെ രാജ്യത്തെ കാർഷിക മേഖലയെ നിലവിൽ കർഷകർക്ക് അനുകൂലമാക്കി മാറ്റിയിരിക്കുന്നു. ഇതിനു പുറമെ കൽക്കരി ഖനനം, പ്രതിരോധം, വ്യോമയാനം, ബഹിരാകാശം തുടങ്ങിയ മേഖലകളിലെ പരക്കെ അംഗീകരിക്കപ്പെട്ട പരിഷ്കാരങ്ങളും നൂതന നടപടികൾ ആവിഷ്കരിക്കാനുള്ള ഭരണകൂടത്തിന്റെ പ്രതിപത്തി വെളിവാക്കുന്നു. ഇത്രയുമൊക്കെ ആകർഷകമായ നടപടികൾ സ്വീകരിച്ചിട്ടും സർക്കാർ നടപടികളെ വിമർശിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ പ്രതിയോഗികൾ അടക്കം ഇതിൽപ്പെടുന്നു. രാജ്യത്തെ ജനങ്ങളുടെ കൈവശം ഭരണകൂടം പണമൊന്നും നൽകിയിട്ടില്ല എന്നാണ് ഇവരുടെ ഒരു പ്രധാന വിമർശനം. എന്നാൽ ഈ വിമർശനം ഉന്നയിക്കുന്നവർ പഴയതൊക്കെ മറന്നുപോയെന്ന് തോന്നുന്നു. പാവപ്പെട്ടവർക്കായി 1.7 ലക്ഷം കോടിയുടെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ പാക്കേജ് ഭരണകൂടം പ്രഖ്യാപിച്ചിരുന്നു. UPA കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി ഇത് വെറും ഒരു പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങിയില്ല. പദ്ധതിയുടെ ഗുണഭോക്താക്കളായ 39 കോടി പേർക്ക് ഇതിനു കീഴിലുള്ള 35,000 കോടിയുടെ സാമ്പത്തിക സഹായം ലഭിച്ചു. തങ്ങളുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ 2,000 രൂപ ലഭിച്ച രാജ്യത്തെ 8 കോടി കർഷകരും ആദ്യ 2 ഗഡുക്കളിലെ ധനസഹായം ലഭിച്ച ജൻധൻ അക്കൌണ്ട് ഉടമകളായ 20 കോടിയിലേറെ വനിതകളും ഇതിൽ ഉൾപ്പെടുന്നു. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയ്ക്ക് കീഴിൽ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന രാജ്യത്തെ 80 കോടിയിലേറെ പാവപ്പെട്ടവർക്കാണ് ഭക്ഷ്യധാന്യ സഹായം ലഭിച്ചത്. ആളൊന്നിന് 5 കിലോ ഭക്ഷ്യധാന്യവും ഒരു കുടുംബത്തിന് 1 കിലോഗ്രാം പയറുവർഗ്ഗങ്ങളുമാണ് നൽകിയത്. ഈ നടപടികളൊക്കെ തന്നെ യാതൊരുവിധ നഷ്ടവും കൂടാതെ ജനങ്ങളുടെ കയ്യിൽ നേരിട്ട് എത്തുന്നവയാണ്. ശരിയായ തീരുമാനങ്ങൾ ശരിയായ ദിശയിൽ എടുക്കുന്നതിലും കാര്യമുണ്ട്. UPA ഭരണകാലത്ത് കാർഷിക വായ്പകൾ എഴുതിത്തള്ളിയത് എല്ലാവരും ഓർക്കുന്നുണ്ടാവും. നടപടിയുടെ ഗുണം കർഷകർക്ക് ലഭിച്ചില്ലെന്ന് മാത്രമല്ല രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ ആകമാനം തകർക്കുന്നതിലേക്കും ആ നീക്കം വഴിതെളിച്ചു. കേന്ദ്രം അടുത്തിടെ കൈക്കൊണ്ട നടപടികളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് സംസ്ഥാനങ്ങളുടെ വായ്പാ പരിധി ഉയർത്താൻ അനുവാദം നൽകിയത്. യഥാർത്ഥത്തിൽ ഫെഡറൽ തത്വങ്ങളുടെ ആത്മാവിനോട് ചേർന്നുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്.